പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
പ്രൈസ് ബി ടു ഗോഡ്സ് ഹോളി നെയിം.
ഇന്നലെയിൽ ദൈവമക്കളോട് ചേർന്ന് വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിനെ ആരാധിക്കുവാൻ കൃപ നൽകി ഓർത്ത് ദൈവത്തിന്റെ മഹത്വം അർപ്പിക്കുന്നു.
Give glory to God for enabling me again to worship the Lord together with the saints over here.
അല്പ സമയത്തെ വചന വിചിന്തനത്തിനായിട്ട് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ അതിന്റെ 9 അധ്യായത്തിന്റെ 10 വാക്യം വായിക്കുവാൻ താല്പര്യപ്പെടുന്നു.
For our brief meditation, shall we turn to Acts of the Apostles, chapter 9, verse 10.
എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസെ എന്ന് വിളിച്ചു. കർത്താവെ, അടിയൻ ഇതാ എന്ന് അവൻ വിളി കേട്ടു.
Now there was a certain disciple at Damascus named Ananias. And to him the Lord said in a vision, Ananias, and he said, Here I am, Lord.
ദൈവവചനത്തില് പല സന്ദർഭങ്ങളിലും നമ്മൾ ചില വ്യക്തികളെ കുറിച്ച് കാണുന്നുണ്ട്. അവരെ കുറിച്ച് വിശദമായിട്ട് കാര്യങ്ങളില്ല എങ്കിൽ തന്നെയും അവര് ദൈവം അവരെ കൊണ്ട് ഉദ്ദേശിച്ച കാര്യങ്ങൾ നിവർത്തിച്ച് അവരുടേതായിട്ടുള്ള സ്ഥാനത്തേക്ക് മടങ്ങിപ്പോകുന്നതായിട്ട് നമ്മൾ ദൈവവചനത്തില് പല സന്ദർഭത്തിലും വായിക്കുന്നുണ്ട്.
In the scripture we find various personalities, though many of them are not written in much detail, but we see that the Lord accomplishes the purpose and sends them back to the place where he intends.
നമുക്കറിയാം അനന്യാസിനെ കുറിച്ച്, അവൻ ദമസ്കോസിലുള്ള ഒരു ശിഷ്യനായിരുന്നു. ശിഷ്യൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഏതാനും ചില വ്യക്തികളെയാണ് നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നത്.
We see that Ananias was in Damascus and he is called the disciples from among few of them who are called like that.
മറ്റ് ശിഷ്യന്മാർ എന്നുള്ള നിലയിൽ അറിയപ്പെട്ടിട്ടുള്ളത് ഒന്ന് തബീതയെ കുറിച്ചാണ്, മറ്റൊന്ന് തിമോത്തിയോസിനെ കുറിച്ചാണ്.
And the other disciples who are mentioned in that manner is the one is Tabitha and the other is Timothy.
ഒന്നാമതായിട്ട് നമുക്ക് ഇവിടെ ചിന്തിക്കുവാൻ കഴിയുന്നത് അനന്യാസിന്റെ പദവി എന്നുള്ളതാണ്.
First of all we would like to see over here the position of Ananias.
അനന്യാസിന് ഒരു പദവി ഉണ്ടായിരുന്നു.
Ananias had a position.
അവന് ദമസ്കോസിൽ യേശുക്രിസ്തുവിന്റെ ഒരു ശിഷ്യനായിരുന്നു.
He was a disciple of the Lord Jesus Christ in Damascus.
എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് കർത്താവ് പറഞ്ഞു.
The Lord Jesus Christ has said that when the spirit of the Lord comes then you shall be witnesses unto me in Judea, in Samaria and to the uttermost parts of this world.
എന്ന് പറഞ്ഞാൽ ദൈവം ഓരോ വ്യക്തികളെയും ഓരോ സ്ഥലത്തും അവന്റെ സാക്ഷികളായിട്ട് നിൽക്കുന്നു എന്നുള്ളത് വളരെ അത്ഭുതം നിറഞ്ഞതായിട്ടുള്ള ഒരു കാര്യമാണ്.
It is a great thing to understand that the Lord is keeping his disciples in different places.
ഏതൊരു കുഗ്രാമത്തിൽ ചെന്നാലും അവിടെയും കാണും ഒരു ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും യേശുക്രിസ്തുവിനെ അവിടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ശിഷ്യൻ അവിടെ കാണും.
Even if you go to any interior village you might find there is a person who is reading the Bible and worshiping and praising God.
അതു അത്ഭുതകരമായിരിക്കുന്ന ഒരു സത്യമാണ്.
That is a great truth or miraculous truth.
അതുപോലെ ദമസ്കോസിലും ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു, അവന്റെ പേര് അനന്യാസ്.
And in that same way there was a disciple in Damascus whose name was Ananias.
ആ അനന്യാസിനെ സംബന്ധിച്ച് അപ്പോസ്തലനായ പൗലോസ് പല സന്ദർഭങ്ങളിൽ തന്റെ അനുഭവ സാക്ഷ്യത്തോടുള്ള ബന്ധത്തിൽ പറയുന്നു, കാരണം അവനെ അപ്പോസ്തലനായ പൗലോസിനെ സ്വാധീനിച്ച ഒരു വ്യക്തിയായിരുന്നു അനന്യാസ്. അത് അവന്റെ പദവിയായിരുന്നു.
We see that Apostle Paul is mentioning quite a many times about Ananias in his testimonies and he witnesses and he says that Ananias has influenced him a lot.
അപ്പോസ്തലനായ പൗലോസിന്റെ സാക്ഷ്യമായിട്ട് വളരെ അഭേദ്യമായിട്ടുള്ള ബന്ധപ്പെട്ടതായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അനന്യാസ് എന്നുള്ളത്.
Ananias was a person who was closely attached to the testimony of Apostle Paul.
അപ്പോസ്തല പ്രവൃത്തി 22 12 വാക്യത്തിൽ നമ്മൾ ഈ അനന്യാസിനെ കുറിച്ച് വായിക്കുന്നുണ്ട്.
In Acts chapter 22 and verse 12 we read about Ananias.
അവിടെ പാർക്കുന്ന സകല യഹൂദന്മാരാലും നല്ല സാക്ഷ്യം കൊണ്ടവനായി ന്യായപ്രമാണക്കാരൻ പ്രകാരം ഭക്തിയുള്ള ഒരു പുരുഷനായ അനന്യാസ്.
Then a certain Ananias, a devout man according to the law, having a good testimony with all the Jews who dwelt there.
യഹൂദന്മാരുടെ മധ്യത്തിൽ പോലും നല്ല ഒരു സാക്ഷ്യം പ്രാപിച്ചതായിട്ടുള്ള ഒരു യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി.
And Ananias was a person who lived among the Jews, keeping a good testimony and being the follower of Jesus Christ.
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മഹാകാര്യം ഒന്നും ചെയ്തില്ല എങ്കിൽ തന്നെയും നമ്മൾ ഒരു സാക്ഷ്യത്തോടു കൂടെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ എത്രയോ മഹത്തരമായിരിക്കുന്ന കാര്യമാണ്.
Even if we do not do great things for the Lord, but if we keep a good testimony and live for the Lord, it is a great thing.
അപ്പോസ്തലനായ പൗലോസ് തന്റെ സാക്ഷ്യത്തോട് അനുബന്ധിച്ച് പറയുമ്പോൾ ഈ അനന്യാസ് മറ്റുള്ള യഹൂദന്മാരുടെ മധ്യത്തിൽ പോലും നല്ല സാക്ഷ്യം പുലർത്തിയ ഒരു വ്യക്തിയായിരുന്നു.
When Apostle Paul is testifying about Ananias, he says that Ananias was a person who had a good testimony among the Jews.
നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തരായിട്ട് കർത്താവ് ആക്കിയിരിക്കുന്ന പദവിയിൽ ഒരു ശിഷ്യൻ എന്നുള്ള നിലയിൽ നമ്മൾ കർത്താവിന് വേണ്ടി ശോഭിക്കുന്നത് ഏറ്റവും മഹത്തരമായ കാര്യമാണ്.
It is a great thing in our life too, in the place where the Lord has placed us, to keep a good testimony for the Lord and serve him.
അവൻ ദൈവഭക്തനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു.
He was a devout man.
അവന് ദൈവഭക്തനായിട്ട് ജീവിച്ച ഒരു മനുഷ്യനായതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അവനെ സംബന്ധിച്ച് ദൈവത്തിന്റെ വിളി അവനുണ്ടായി.
And because he was a godly man, we find that the call of God came to him.
അവനൊരു ദർശനം ഉണ്ടായി, അവനെ ദർശനം ഉണ്ടായി എന്നാണ് നമ്മൾ വായിക്കുന്നത്.
And we see that he had a vision.
ദർശനമില്ലാത്തടത്ത് ജനം മര്യാദ കെട്ട് നടക്കുകയാണ്.
If there is no vision, we see that there is outlawness.
ഒന്ന് ശമുവേൽ അതിന്റെ മൂന്നാം അധ്യായത്തിന്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ അവിടെ ആ കാലത്ത് ദർശനം ഏറെ ഇല്ലായിരുന്നു എന്നുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട്.
When we read from 1 Samuel chapter 3, we find that in those days there was no great visions.
അവിടെ ഏലിയുടേതായിട്ടുള്ള കാലമാണ്, ഏലി പുരോഹിതന്റെ കാലമാണ്.
That was the age of Eli the priest.
അവന്റെ കണ്ണ് മങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ബാഹ്യമായിട്ടുള്ള കണ്ണ് മങ്ങി, അവന് ആന്തരികമായിട്ടും വെളിച്ചം നഷ്ടപ്പെട്ടു.
When his eyesight was dimmed, we find that his external eyesight as well as his spiritual eyesight also was dimmed.
അവന്റെ ബാഹ്യമായിട്ടുള്ള കണ്ണ് മങ്ങിയപ്പോൾ തന്നെ അവൻ ആന്തരികമായിട്ടുള്ള ദർശനവും നഷ്ടപ്പെട്ടു. അതിന്റെ ആ കാലമൊക്കെ നമുക്കറിയാം.
When his eyes became dim, we find that his spiritual vision also deteriorated.
എന്നാൽ ദൈവമായിട്ട് ദൈവഭക്തിയോട് ജീവിച്ചതായിട്ടുള്ള അനന്യാസിനെ സംബന്ധിച്ച് ദൈവത്തിന്റെ വിളി, കർത്താവായ യേശുക്രിസ്തു അവനെ വിളിച്ചു.
But as far as Ananias was concerned, we find that God has called him.
നമുക്കറിയാം എഫേസ്യ ലേഖനം അതിന്റെ ഒന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, അതിന്റെ 18-ാം വാക്യത്തിൽ വായിക്കുന്നത്, നമ്മുടെ ആത്മീക ദൃഷ്ടി പ്രകാശിപ്പിക്കണം.
In Ephesians chapter 1 verse 18 we find that our spiritual eyesight should be enlightened.
നമ്മുടെ ആത്മീക ദൃഷ്ടി പ്രകാശിപ്പിക്കുമ്പോൾ നമുക്ക് ചുറ്റുവട്ടമുള്ള ആത്മീക കാര്യങ്ങളെ തിരിച്ചറിയുവാനായിട്ട് കഴിയും.
And when our spiritual eyesight is enlightened, then we will be able to discern the spiritual things.
അന്നേരമാണ് നമുക്ക് യഥാർത്ഥമായ ആരാധന ആരാധിക്കുവാനായിട്ട് കഴിയുന്നത്.
It is at that time we can truly worship our God.
കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴവും നീളവും വീതിയും നമുക്ക് അന്നേരമാണ് മനസ്സിലാകുന്നത്.
And it is then we can understand the height, length and breadth and height and depth of the love of God.
അനന്യാസ് ദൈവഭക്തനായിട്ടുള്ള മനുഷ്യനായിരുന്നു.
Ananias was a godly man.
അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന് അവനെ ചില കാര്യങ്ങൾ ഫലമേൽപ്പിച്ചു.
That's why the Lord Jesus Christ entrusted him certain things.
അനന്യാസിന് ഒരു പദവി ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അനന്യാസിന് ഒരു നിയോഗം ഉണ്ടായിരുന്നു.
Ananias not only had a position, he had a commission too.
അവനെ കർത്താവ് വിളിച്ചു. കർത്താവ് വിളിച്ചപ്പോൾ അടിയൻ ഇതാ എന്ന് അവനെ വിളി കേട്ടു.
And when the Lord called him, he says that here I am, Lord.
അപ്പോൾ ദൈവം കർത്താവായ യേശുക്രിസ്തു നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ അതിനോട് പ്രതികരിക്കുക എന്നുള്ളത്.
And it is our responsibility that when the Lord calls us, we should respond to it.
നമ്മൾ അനുസരിക്കുമ്പോഴാണ് ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത്.
And only when we obey it, the Lord will work through us.
നമുക്കറിയാം കാനായിലുള്ള കല്യാണ വീട്ടിലെ മറിയ വേലക്കാരോട് പറയുന്ന, സേവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെ നിങ്ങൾ ചെയ്യണം.
We see in the wedding at the Cana of Galilee, we find that when Mary is telling to the servants, whatever he commands, do it.
മറിയ അവരോട് പറയുകയാണ്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ ചെയ്യണം എന്നുള്ളത്.
Mary is telling to the servants that whatever he commands, do it.
ഇന്ന് നമ്മൾ ക്രിസ്തു ഭക്തനായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ, അനന്യാസിനെ പോലെ ജീവിക്കുമ്പോൾ, നമ്മളോട് കർത്താവ് കൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം.
When we today we live as godly children, whatever the Lord commands to us, we are supposed to do it.
നമുക്കറിയാം കാനാവിലെ കല്യാണത്തിന് വലിയ അത്ഭുതം നടന്നു.
We know that in the wedding at Cana there was a great miracle.
അവിടെ പച്ചവെള്ളം വീഞ്ഞാക്കുന്നതായിട്ടുള്ള വേളയിൽ ആ സേവകർക്ക്, ആ അവിടെയുള്ള വേലക്കാർക്ക് അറിയാം അത്ഭുതം എങ്ങനെയാണ് നടന്നതെന്ന്.
when the water was turned into wine, the servants knew how this miracle happened.
Virunuvaari kariyilla.
The master of the house did not know.
Avade vannavarkarku ariyilla. Pakshe aa Yesu Kristuvinodu chernu ninnathaalulla aa sevakarku ariyam albhudam evidaanu nadakkunnathu.
The guest even did not know how it happened, but only the servants who were together with the Lord, they knew how it happened.
Enginiyaanu albhudam nadannathu?
How did that miracle happen?
Karthava Yesu Kristuvinodu kalpichu angala aaru kalpathrangal vellam nirappin.
When the Lord had commanded the servants to fill the 6 pots with water, that is the time the miracle took place.
പ്രിയപ്പെട്ടവരെ, വലിയവനായിരിക്കുന്ന കർത്താവ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ദൈവഭക്തരായിട്ട് ജീവിക്കുന്നു. എന്നാൽ കർത്താവ് നമ്മളോട് അനുദിന ജീവിതത്തിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ നിവർത്തിക്കണം. അപ്പോഴാണ് അത്ഭുതം നടക്കുന്നത്.
We when we live as godly children, when the Lord is commanding to us day to day things, we should accept it, then the miracle happens.
അവനെ അവനോട് പറഞ്ഞതായിട്ടുള്ള ദൗത്യം എന്താണ്?
What was the commission the Lord has given to him?
ഞാൻ ആ ഭാഗമെല്ലാം വിവരിക്കുന്നില്ല. എന്നാൽ ശൗലിന്റെ അടുത്തേക്ക് അവൻ കടന്നു പോകണം എന്നുള്ളതാണ്.
And he is being told to go to Saul of Tarsus.
നേർവീതി എന്ന തെരുവിൽ ചെന്ന യൂദയുടെ വീട്ടിൽ തർസോസുകാരനായിരിക്കുന്ന ശൗൽ എന്നൊരു പേരുള്ളവനെ അന്വേഷിക്കാൻ അവൻ പ്രാർത്ഥിക്കുന്നു. അവന്റെ അടുക്കൽ പോകണം.
Arise and go to the street called Straight and inquire at the house of Judas for the one called Saul at Tarsus. For behold, he is praying, and go to him.
അപ്പോൾ അനന്യാസ് പറയാണ്, കർത്താവേ, ആ മനുഷ്യൻ യെരുശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു.
And at that time Ananias is saying, Lord, I have heard of from him and how much he persecuted his saints.
തർസോസുകാരനായിരിക്കുന്ന ശൗൽ എന്ന് പറഞ്ഞാൽ അന്നത്തെ വിശ്വാസികൾക്ക് ഒരു വലിയ പേടി സ്വപ്നമായിരുന്നു.
The Saul of Tarsus was a matter of terror for the children of God.
കാരണം അവൻ എല്ലാ സ്ഥലങ്ങളിലും വിശ്വാസികളെ പിടിച്ചുകെട്ടുകയും അവരെ വലിയ ഉപദ്രവിക്കുന്നതായിട്ടുള്ള
He was a person who was persecuting those who were following Jesus Christ in Jerusalem and elsewhere.
അന്നാല അനന്യാസിനോട് കർത്താവ് പറയുമ്പോൾ അനന്യാസ് പറയാണ്, ഞാൻ എങ്ങനെയാണ് തർസോസുകാരനായിരിക്കുന്ന ശൗലിന്റെ അടുക്കലേക്ക് പോകുന്നത്?
So Ananias is telling to the Lord, how is it that I would go towards Ananias?
എന്നാല നമ്മൾ ഈ ഭാഗം പരിശോധിക്കുമ്പോൾ ഈ രണ്ട് ഭാഗത്തും ഒരുപോലെ കർത്താവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
But when we search the scripture, we find that in both the places the Lord is working.
ഒന്ന് അനന്യാസിനോട് കർത്താവ് യേശുക്രിസ്തു സംസാരിക്കുമ്പോൾ തന്നെ വാഹന മൃഗത്തിൽ നിന്ന് വീണ് അന്ധനായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ശൗലിനെയാണ് നമ്മൾ അവിടെ കാണുന്നത്.
And when we see about Paul, that when the great light came, he fell down over there.
അവൻ വീണ് അന്ധനായിട്ട് നിൽക്കുമ്പോൾ അവനോടുള്ള ബന്ധത്തിൽ അവൻ emptied vessel. He became an emptied vessel.
When that light was shown and he fell down, we see that he was there as an empty vessel.
അവൻ നിറഞ്ഞ ഒരു പാത്രമായിരുന്നു. ക്രിസ്തുവിനോട് വിരോധമായിട്ടുള്ള കാര്യങ്ങൾ നിറഞ്ഞ ഒരു പാത്രമാണെങ്കിൽ അവൻ വാഹന മൃഗത്തിൽ നിന്ന് വീണ് അവൻ ഒന്നുമില്ലാത്തവനായിട്ട് കണ്ണു കാണാത്തവനായിട്ട് നിൽക്കുന്നു.
When he was persecuting the people of the way, he was a filled vessel. But when we fell down from the donkey, we find that he was an empty vessel.
എന്നാൽ കർത്താവ് യേശു ക്രിസ്തു അവനോട് അവനെക്കുറിച്ച് പറയാണ്, അവൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണ്. He is a chosen vessel.
But the Lord is telling to Apostle Paul that you are a chosen vessel.
അനന്യാസിനോട് കർത്താവ് യേശു ക്രിസ്തു പറയാണ്, ഈ പൗലോസ് എന്ന് പറയുന്ന വ്യക്തി അവനെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണ്.
To Ananias, the Lord is telling that this Apostle Paul, whom I have chosen, he is a chosen vessel.
ഈ ഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ട് ഭാഗത്തും ഒരുപോലെ കർത്താവ് യേശുക്രിസ്തു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
When we study the scripture, we find that in both the places the Lord is working simultaneously.
തീർച്ചയായിട്ടും നമ്മൾക്ക് നൽകിയിരിക്കുന്ന ദൗത്യം ഒരുപക്ഷേ നമുക്ക് ചെയ്യുവാൻ കഴിയുന്നതിലും ഭാരമേറിയതായിരിക്കാം.
It is possible that quite often the task that Lord has given to us might be more than that we can.
അനന്യാസ് പറയാണ്, ഇത് എങ്ങനെ എനിക്ക് ചെയ്യുവാനായിട്ട് കഴിയും?
So Ananias is telling, how is it that I could do this?
എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിന്റെ കരങ്ങളിൽ ഉപകരണങ്ങളായിട്ട് മാത്രം നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി ഇരു ഭാഗത്തും പ്രവർത്തിക്കുവാൻ യേശുക്രിസ്തുവിന് കഴിയും.
But dearly beloved, when we stand in the hands of the Lord as useful vessels, the Lord is able to work in both the sides.
നമുക്കറിയാം അനന്യാസ് പറയുന്നത് ശൗൽ ആരാണെന്നാണ് പറയുന്നത്.
So Ananias is saying, who Saul is?
എന്നാൽ കർത്താവ് യേശുക്രിസ്തു പറയുന്നത് അവൻ എന്തായി തീരുമെന്നാണ് 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത്.
But in verse 15 the Lord is saying that who he will become to.
അനന്യാസ് ഈ ശൗലിന്റെ നാട്ടിൽ രൂപം ഭീകരമായിരിക്കുന്ന രൂപം കാണുമ്പോൾ കർത്താവ് യേശുക്രിസ്തു കാണുന്നത് അവൻ ഭാവിയിൽ ആരാകുമെന്നാണെന്ന്.
when Ananias is seeing about the apostle Paul, the fearful look about him, but the Lord is looking at the Paul as the person who, the great person who he would become.
Avan enna naamam jaadigalkkum raajakkanmarkkum Israel makkalkkum munpil vahikkuvan njan thiranjedutirikkunna oru paathramaagunu ennu karthaavaya Yesu Christ parayaan.
The Lord is telling that he is a chosen vessel of mine to bear my name before the Gentiles, the kings and the children of Israel.
Namukariyaan karthaavaya Yesu Christ punarudhanam cheythu kazhinjittu aarkkum avante munpil nilkkuvanaayittu kazhiyilla.
Our Lord Jesus Christ, after he was resurrected, nobody could stand before his presence.
Namukariyaan karthaavaya Yesu Christ kruusil oru ninnaa maathramaayittu theernu.
We know that our Lord Jesus Christ was a subject of reproach in the cross.
Ennal karthaavaya Yesu Christ punarudhanam cheythu shesham oru vyaktikkum oru doodinu polum Yesu Christuvinte munpil nilkkuvanaayittu kazhiyumayirunnilla.
But we find that after his resurrection, no angels or no person could stand before him.
Adilekku ellam kadannu povanaayittu namukku ippo samayam illallo.
We do not have time to go through all those details.
Ennal karthaavaya Yesu Christ Ananiyasinodu parayana Shaul aarayi theeruvanaayittu pogaanu avan ente naamathinu vendi kashtam anubhavikkuvanaayittullavanaanu.
But the Lord Jesus Christ is telling to Ananias that who apostle Paul would become, he is a chosen vessel to do great things for me.
Moonavatha kaaryam nammal vaayikkunnathu Ananiyasinte vishwasthatha ennulladaanu.
Thirdly, we find the faithfulness of Ananias.
17th vaakyam vaayikka.
Verse 17.
അവിടെ നമ്മളെ വളരെ ചിന്തിപ്പിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അനന്യാസ് കടന്നു വന്ന് എങ്ങനെയാണ് അവന്റെ ശുശ്രൂഷ ചെയ്യുന്നത് നമ്മളെ ചിന്തിപ്പിക്കുന്നതായിട്ടുള്ള കാര്യമാണ്.
There are many thought provoking things over there. We find how Ananias comes and does his ministry.
അനന്യാസ് കടന്നു വന്ന് ശൗലിനോട് ബന്ധത്തിൽ അവന്റെ മേൽ കൈവച്ച് ശൗലെ സഹോദര എന്ന് വിളിക്കുകയാണ്.
And Ananias comes and he puts his lays his hands upon Saul and says, Saul, brother Saul.
ഒരു വന്യ മൃഗത്തെ പോലെ അനേക ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിക്കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോയതായിട്ടുള്ള ശൗലിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ക്രിസ്തീയ ഭക്തൻ കടന്നു വന്ന് അവന്റെ മേൽ കൈവച്ച് ശൗലെ സഹോദര എന്ന് വിളിക്കുന്നു.
Paul, who was behaving like a wild animal, now we find that Ananias is going towards him and placing his hands upon him and saying, brother Saul.
സേഫാനസിനെ കൊല്ലുന്നതായിട്ടുള്ള സന്ദർഭത്തിൽ ശൗലിന്റെ കാൽക്കലാണ് ആ കല്ലെറിഞ്ഞതായിട്ടുള്ള വ്യക്തികളൊക്കെ അവരുടെ വസ്ത്രം വെച്ചത്.
When Stephen was being martyred, we find that it was at the feet of Paul they lay all the things that who were stoning.
എന്നാൽ ശൗൽ ഇപ്പോ മനസ്സിലാക്കിയാണ് ഒരു ദൈവഭക്തനായിട്ടുള്ള വ്യക്തി കടന്നു വന്ന കൈവച്ച് അവനെ സഹോദര എന്ന് വിളിക്കുന്ന ക്രിസ്തീയ സ്നേഹത്തിന്റെ നിസ്തുല്യത അവൻ അനുഭവിച്ചറിയുകയാണ്.
But now he find the uniqueness of the Christian love when Ananias is coming before him and laying his hand and calling him.
ഞാൻ ഇങ്ങനെ ഭാവനയിൽ വിചാരിക്കുകയാണ് ഈ ക്രിസ്തീയ സ്നേഹത്തിന്റെ അതുല്യത മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം ഈ അപ്പോസ്തലനായ പൗലോസ് 1 Corinthians 13 എഴുതിയെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്.
I believe from my thought I would like to say that realizing the greatness and the sweetness of the Christian love apostle Paul is penning 1 Corinthians chapter 13.
അനന്യാസിനെ സംബന്ധിച്ച് അവൻ വിശ്വസ്തനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു.
As far as Ananias was concerned, he was a faithful person.
എങ്ങനെയാണ് അവന്റെ വിശ്വസ്തത നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്?
How do we find his faithfulness?
അവനോട് സുവിശേഷം പറഞ്ഞു അവനോട് പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല അവനെ അനുഗ്രഹീതമായിരിക്കുന്ന ഉപദേശ സത്യങ്ങളിലേക്ക് അവനെ തിരിച്ചുവിടുവാനായിട്ട് അവൻ കഴിവുള്ളവനായിരുന്നു.
It is not only that he came and prayed for him, but that he taught him the spiritual truths and led him to the ministry.
Apostle Pravarthi 22nd chapter adinte 16th vakyam.
Acts chapter 22 verse 16.
Ini thamasikkunnathu ezhunnettu avante naamam vilichu prarthichu snanamettu ninte paavangale kazhikkalaga ennu paranju.
And now why are you waiting? Arise and be baptized and wash away your sins, calling on the name of the Lord.
Avane rakshayudathattulla paadangal padipikkum mathramalla snanathinathattulla upadesham avane nalgi kodukkuvanum aa samayathu thanne avane snanapaduthuvanum kazhivulla oru vyakti aayirunnu ee sadharanakkaril sadharanakkaranayirikkunna Ananias.
Ananias not only gave him the truth about salvation, but he even baptized him, gave him the truth about baptism, and this ordinary person Ananias was worthy of doing this.
നമുക്കറിയാം അനന്യാസിനെ കുറിച്ച് വലിയ വിവരണം ഒന്നും ഇല്ലെങ്കിൽ തന്നെയും അവൻ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്നത് സാധാരണക്കാരിൽ ഒരു സാധാരണക്കാരനായ വ്യക്തിയാണെങ്കിലും അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ദൈവവചനം അനന്യാസിനെ കുറിച്ച് വെളിപ്പെടുത്തുന്നത്.
Though Ananias come to us as an ordinary person, but we find that Ananias has done great things for the Lord.
ഞാൻ പല സന്ദർഭങ്ങളിൽ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, അപ്പോസ്തലനായ പൗലോസ് എത്ര മഹാനായിട്ടുള്ള വ്യക്തിയായിട്ട്, ഒരു പടർന്ന് പന്തലിക്കുന്നതായിട്ടുള്ള ഒരു മഹാമേരു പോലെ വളരുന്നതായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തീർന്നുവെന്ന് നമുക്കറിയാം.
We see that Apostle Paul became such a great person, spreading the gospel throughout, and his wings are spread all over.
എന്നാല ആ വ്യക്തിയെ ക്രിസ്തുവിങ്കിലേക്ക് നടത്തുവാനായിട്ട് ദൈവം കർത്താവായ യേശുക്രിസ്തു ഉപയോഗിച്ചത് സാധാരണക്കാരിൽ സാധാരണക്കാരനായിരിക്കുന്ന അനന്യാസാണ്.
But to such a great person the Lord has used for his salvation an ordinary person like Ananias.
ഈ കാര്യം എന്നെ പഠിപ്പിക്കുന്നതിനുള്ള പാഠം എന്നുള്ളത് സാധാരണക്കാരനായിരിക്കുന്ന സാധാരണക്കാരെ കൊണ്ടാണ് ദൈവത്തിന്റെ അസാധാരണമായിട്ടുള്ള കാര്യങ്ങൾ വലിയവനായിരിക്കുന്ന ദൈവം ചെയ്യുന്നത്.
From this we can understand that God does extraordinary things with ordinary people.
അനന്യാസിന് ഒരു അനുഗ്രഹിക്കപ്പെട്ട പദവി ഉണ്ടായിരുന്നു.
And Ananias had an exemplary position.
Ananias യേശുക്രിസ്തു ദമസ്കോസിൽ യേശുക്രിസ്തുവിന്റെ ശിഷ്യനായിരുന്നു.
Ananias was a disciple of the Lord Jesus Christ in Damascus.
അനന്യാസിനെ ക്രിസ്തു ഒരു നിയോഗം നൽകി അത് അവൻ അനുസരിക്കുവാനായിട്ട് മനസ്സുണ്ടായിരുന്നു.
The Lord gave Ananias a commission and he was ready to obey.
അനന്യാസ് അവന്റെ ശുശ്രൂഷ വിശ്വസ്തതയോടെ കൂടെ നിർവഹിച്ചു എന്നുള്ളതാണ്.
And Ananias fulfilled the ministry very faithfully.
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ നമുക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള പദവികൾ അനുഗ്രഹമായ നിലയിൽ തുടരുവാനായിട്ട് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്.
When the Lord is giving us the ministry, the Lord wants us to do it faithfully.
നമ്മുടെ ജീവിതത്തിൽ വലിയവനായിരിക്കുന്ന ദൈവം നൽകുന്നതായിട്ടുള്ള അവസരങ്ങൾ, നമുക്ക് അനന്യാസിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവി തനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്.
And when the Lord is giving us the privileges and the services for the Lord wants us to do it faithfully before His presence.
നമ്മൾ ഓരോ സ്ഥലങ്ങളിലും വലിയവനായിരിക്കുന്ന ദൈവം ആക്കിയിരിക്കുകയാണ്.
The Lord has placed us in different places.
നമ്മളെ കൊണ്ട് ദൈവം ഉപയോഗിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നുണ്ട്.
The Lord is expecting certain things from each and every one of us.
വലിയവനായിരിക്കുന്ന ദൈവം നമ്മളെ ഉപയോഗിക്കുന്നതായിട്ടുള്ള വിധങ്ങൾ നമുക്ക് ഒരിക്കലും ചിന്തിക്കുവാനായിട്ട് കഴിയില്ല.
We cannot understand the things the Lord wants to do from us.
ശൗലിന്റെ ജീവിതത്തെ സംബന്ധിച്ച് അവനെ വലിയൊരു രൂപാന്തരമാണ് വലിയവനായിരിക്കുന്ന ദൈവം നൽകിയത്.
As far as Saul is concerned, we find that a great transformation happened in his life.
അനന്യാസിന്റെ ജീവിതം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവനെ നല്ലൊരു സാക്ഷ്യം.
And when we look at the life of Ananias, we find that he had a great testimony.
പ്രിയപ്പെട്ടവരെ, നമ്മളെ തന്നെ വിലയിരുത്തുമ്പോൾ, ദൈവസന്നിധിയിൽ വിലയിരുത്തുമ്പോൾ, നമ്മൾ മുഖാന്തരമായിട്ട് ആരെങ്കിലും ക്രിസ്തുവിന്റെ അടുക്കലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ടോ?
When we look into our own lives, is it possible that we can say that anybody has come to the saving knowledge through our life?
പല സന്ദർഭങ്ങളിലും ദൈവം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്.
Many times the Lord has spoken to us.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്.
And the spirit of the Lord has spoken to us many things.
എന്നാൽ അനന്യാസിനെ പോലെ നമുക്ക് ദൈവസന്നിധിയിൽ വിധേയപ്പെടുത്തി കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ?
But have we been able to be submissive before the feet of the Lord like Ananias did?
തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ വിധേയപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കുവാനായിട്ട് കഴിയുന്നത്.
Only if we submit ourselves before the feet of the Lord can use us.
നമുക്ക് മാനുഷികമായ നിലയിൽ ഒന്നും പ്രശംസിക്കുവാനായിട്ട് കഴിയില്ല.
We may not be able to boast many things in the worldly way.
നമുക്ക് മാനുഷികമായ നിലയിൽ ഒന്നും പ്രശംസിക്കുവാനായിട്ട് നമുക്ക് കഴിയില്ല.
There is nothing that we could boast of us in the human form.
അനന്യാസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവനെ മാനുഷികമായ നിലയിൽ ഒന്നും പ്രശംസിക്കുവാനായിട്ട് കഴിയില്ല.
As far as Ananias was concerned, there was nothing that he could boast about.
കർത്താവായ യേശുക്രിസ്തു അവനോട് പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ അവനെ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു.
And whatever the Lord has commanded him, he fulfilled it.
ഇന്ന് നമ്മുടെ പ്രാർത്ഥന ഇപ്രകാരമായിരിക്കണം, ദൈവമേ അവിടുന്ന് എന്നോട് പറയുന്ന കാര്യങ്ങൾ അതേപടി ചെയ്യുവാനായിട്ട് അവിടുന്ന് എന്നെ സഹായിക്കണമേ.
It should be our prayer that whatever the Lord is commanding us to do, we might be able to do it.
ചില സന്ദർഭങ്ങളിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ ദൈവത്തോട് ചില പരിതാപങ്ങൾ പറയാറുണ്ട്.
Quite often, many times we always say complaints or murmurings before in prayer.
പല സന്ദർഭങ്ങളിൽ നമ്മൾ പറയാറുണ്ട്, ഈ എന്നെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ എന്റെ ആ ജോലികൾ ചെയ്യുവാനായിട്ട് എനിക്ക് കഴിയുന്നില്ല.
Many times we say that the place that we have been put for, we are not able to fulfill that responsibility.
എന്റെ ശുശ്രൂഷകൾ എനിക്ക് യോഗ്യമായ നിലയിൽ ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല.
I am not able to do the service which you expect me to do in a faithful manner.
എന്റെ ജീവിതത്തിലെ രോഗങ്ങൾ എനിക്ക് പ്രതിബന്ധമായിട്ട് തീരുന്നുണ്ട്.
Quite often we say that the sickness that is coming in our lives is a hindrance for me.
എന്നാൽ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ പ്രതിബന്ധമായിരിക്കുമ്പോൾ ദൈവിക ശക്തി നമ്മളിൽ വ്യാപരിക്കുവാനായിട്ട് ഇടയായി തീരണം.
While many things are a hindrance for us when in our own aspect, in our own view, but we should be able to enjoy the strength of God.
അതാണ് അപ്പോസ്തലൻ പൗലോസ് തന്റെ ജീവിതത്തിൽ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു.
That's why apostle Paul could say that I can do all things through Christ who strengthens me.
എന്താണ് നമ്മുടെ പ്രതികൂലം എന്നുള്ളത് ദൈവത്തിനെ അറിയാം എന്നുള്ളതിന് യാതൊരു സംശയമില്ല.
We know the law, it is true that the Lord knows what our hindrances are.
എന്നാൽ അതിന്റെ മധ്യത്തില് നമ്മളെ ദൈവം ഉപയോഗിക്കും എന്നുള്ളതാണ് നമുക്ക് അനന്യാസിന്റെ ജീവിതത്തിലൂടെ പഠിക്കുവാനായിട്ട് കഴിയുന്നത്.
But through the life of Ananias we study, we can understand that the Lord can use us through it.
എന്നാൽ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ടോ?
Have we been able to surrender ourselves before the feet of the Lord?
ദൈവമേ അവിടുന്ന് എന്നെ ഉപയോഗിക്കണം, അവിടുത്തെ കരങ്ങളിൽ ഉപയുക്തമായിട്ടുള്ള ഒരു ആയുധമായിട്ട് അവിടുന്ന് എന്നെ ഉപയോഗിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ?
Have we prayed before the Lord saying that Lord use me as a tool that would be beneficial for you?
നമുക്കറിയാം പുതിയ വർഷത്തിന്റെ ആരംഭത്തിലൊക്കെ പല സന്ദർഭങ്ങളിലും നമ്മൾ പല കാര്യങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്.
Many a times it is true that in the beginning of the year we pray for various subjects.
കർത്താവേ കഴിഞ്ഞ ഒരു വർഷക്കാലം എനിക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല.
Lord, in the last one year I could not do anything.
പുതിയൊരു വർഷം അവിടെ നിൽക്കുവാണെങ്കിൽ ഞാൻ അവിടുത്തേക്ക് വേണ്ടി പല കാര്യങ്ങളും പ്രവർത്തിക്കും.
If you would give me a new year, I would do many things for the Lord.
എന്നാല വർഷത്തിന്റെ അവസാനത്തിൽ കടന്നു വരുമ്പോൾ അതേ പല്ലവി തന്നെയാണ് നമ്മൾ വീണ്ടും പറയുന്നത്.
But when we come to the end of the year, we do repeat the same thing again.
എന്നാല അനന്യാസ് പറയുന്ന പോലെ കർത്താവേ അടിയനീതാ അടിയൻ അങ്ങ് പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുവാനായിട്ട് താല്പര്യമുള്ളവനാണ്.
But as Ananias says, we should be able to say that here I am, Lord, I am willing to obey what you say.
Ananias-ന്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ പൗലോസിന്റെ ജീവിതമായിട്ട് ബന്ധിക്കപ്പെട്ടതായിട്ടുള്ള വ്യക്തിയായിരുന്നു എന്നുള്ളത്.
When we look at the life of Ananias, we find that his life was cling towards the Lord Jesus Christ.
അപ്പോസ്തലൻ പൗലോസ് അനന്യാസിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ 100 നാവോടുകൂടെ അവനെ പറയുന്നു, അവനെ പ്രകീർത്തിച്ചുകൊണ്ട് പറയുന്നു.
When the apostle Paul says about Ananias, we see that he says so much praising about Ananias.
നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ശുശ്രൂഷത്തെ കണ്ടുകൊണ്ട് ആരെങ്കിലും പ്രകീർത്തിച്ച് പറയുമോ?
Is there anybody who is praising or telling good about the services that we do?
നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹമാണെന്ന് മറ്റുള്ളവർ സാക്ഷ്യം പറയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം ധന്യമായിട്ട് തീരുന്നത്.
Our life is blessed when others say good about the things that we do.
പലപ്പോഴും നമ്മൾ നമ്മുടെ സ്വന്തം സാക്ഷ്യം പറയാറുണ്ട്.
Quite often we do say our own testimony.
ആ സാക്ഷ്യങ്ങളൊക്കെയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യമാണ്, നമ്മളെ തന്നെ പ്രകീർത്തിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണ്.
Those are the testimony that we say from our own heart. We sometimes we do praise ourselves.
എന്നാൽ നമ്മുടെ സാക്ഷ്യം എന്ന് പറയുന്നത് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് പറയുന്നതായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ്.
But the true testimony of ours is the testimony that others says about us.
ആ സഹോദരൻ നിന്ന് എനിക്ക് പ്രാർത്ഥനാ ജീവിതം പഠിക്കുവാനായിട്ട് കഴിഞ്ഞു.
Through that brother I could learn the prayer life.
അദ്ദേഹത്തിന്റെ അനുഗ്രഹീതമായിരിക്കുന്ന സാക്ഷ്യത്തോട് കൂടെ ജീവിതം എന്റെ മാതൃകയായിരുന്നു.
And his exemplary life has been an example for me.
പല സന്ദർഭങ്ങളിലും ഞാൻ നിരാശയിലായിരുന്നപ്പോൾ ആ സഹോദരൻ എന്നെ എൻകറേജ് ചെയ്യുവാൻ ഇടയായി തീർന്നു.
Oh, many times while I was depressed that brother had encouraged me.
ഈ നിലയിലുള്ള സാക്ഷ്യങ്ങൾ നമ്മളെ കുറിച്ച് പറയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരുന്നത്.
When others tell about this good testimony of us, our life is blessed.
ദൈവം നമ്മളോട് സംസാരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കുവാനായിട്ട് നമുക്ക് കഴിവുള്ളവരായിട്ട് ജീവിക്കണം.
We should be able to live in a way wherein whatever the Lord commands we are able to fulfill it.
അനന്യാസിനെ സംബന്ധിച്ച് അവനെപ്പോഴും ഒരു ദൈവിക ബന്ധം അവൻ ഉണ്ടായിരുന്നു എന്നുള്ളത്.
As far as Ananias was concerned, he always had a relationship with the Lord.
കർത്താവായ യേശുക്രിസ്തുവിനെ ദമസ്കോസിൽ ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ളപ്പോൾ അവനെ വിളിക്കുവാൻ കൊണ്ട് അവിടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു അനന്യാസ് എന്നുള്ളത്.
When the Lord wanted to call to bring about apostle Paul, we find that there was a person over there called Ananias.
കർത്താവായ യേശുക്രിസ്തുവിനെ ആ ദമസ്കോസിൽ ഒരു വലിയതായിട്ടുള്ള ഒരു കാര്യം ചെയ്തു തീർക്കുവാനായിട്ടുണ്ടായിരുന്നു.
There was a great task which the Lord wanted to do at that gate of Damascus.
എന്നാൽ അനന്യാസിനെ അവിടെ ദൈവം ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്.
And there we find that the Lord is using Ananias over
there. നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഒരുപക്ഷേ വലിയതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ദൈവം നമ്മളെ ഉപയോഗിക്കും. നമ്മൾ ആ ദൈവത്തിന്റെ ആ മൊഴികൾക്ക് അവന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുകയാണെങ്കിൽ
the Lord would be able to use us greatly for the Lord if we accept the words the Lord speaks to us.
നമുക്ക് അനന്യാസിന്റെ ജീവിതം വലിയൊരു മാതൃകയാണ്.
The life of Ananias is a great example for us.
Pala deva dasanmare sambandhiche avare devathinte padanmaravayittu upayoktamayi thirigana avare kondu devam uddeshikkunnattulla karyangal cheytha shesham avare aa swasthanathu poyirikkunu adana oru padandathayittulla joli.
We see many men of God who stays as a soldiers for Christ. They do great things for the Lord and rest.
Adhe nilayil nammale sambandhiche karthavunnallodu parayna karyangala nammal cheyvanayittidayayi thirunu.
And in that same manner the Lord wants us to do the things the Lord speaks to us.
Ananiasin oru anugrihinamaya padavi undayirunnu.
There was a great position for Ananias.
Ananiasina oru anugrihikkappetta niyogam undayirunnu.
There was a great commission for Ananias.
Avante daattulla pravartikala ettom mahattaramayirunnu susthirghamayittulla sevanamaanu avan kaalchavachathu.
And he did the great work for the Lord and he did it very faithfully.
Thirchayittum karthaavu avane kurichu parayan nallavanum vishwasanayirikkunnu daasane ennu.
And surely the Lord would say that good and faithful servant.
Thirchayittum nammude ജീവിതത്തെ വിലയിരുത്തുമ്പോൾ കർത്താവ് എന്തായിരിക്കും പറയുന്നത്?
Dearly beloved, when the Lord is accounting for our life, what would the Lord say to us?
നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ പരിശോധിക്കാം.
Let us consider and examine ourselves.
കർത്താവേ, ഞാൻ അവിടുത്തേക്ക് വേണ്ടി ഉപയോക്തമായി തീരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്.
Lord, I want myself to be used for you.
ചെറുതോ വലുതുമായിട്ടുള്ള കാര്യം എന്ത് തന്നെയാണെങ്കിലും അവിടുന്ന് എന്നെ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ അവിടുന്ന് ആ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുവാനായിട്ട് എനിക്ക് മനസ്സുള്ളവനാണ്.
Lord, if you would give me small or big things that you want me to do, I would faithfully do it before your presence.
അങ്ങനെ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ ഉപയോഗിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല.
And if we surrender ourselves in that attitude of life, the Lord will definitely use us.
തീർച്ചയായിട്ടും ദൈവം നമ്മളെ ഉപയോഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്.
Definitely the Lord wants to use us.
നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസിനോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയുന്ന പോലെ അവൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണ്.
And as Apostle Paul is concerned that he is a chosen vessel.
നമ്മളെ സംബന്ധിച്ച് നമ്മളെ ആക്കിയിരിക്കുന്നതായിട്ടുള്ള ഇടങ്ങളിൽ ശോഭിക്കുവാനായിട്ട് കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല.
And the place that where we have been placed, that we can shine for the Lord.
നമ്മള് പല സന്ദർഭങ്ങളിലും നിരാശരായി തീരാറുണ്ട്.
Quite often, many a times we might become depressed.
നമ്മള് പല സന്ദർഭങ്ങളിലും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പിന്നോട്ട് പോകുന്നവരാണ്.
And many times we might be backsliding from the presence of the Lord.
എന്നെ തന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുവാൻ ഇടയായി തീരണം.
Let us be able to say that, Lord, I surrender myself towards you.
വലിയവനായിരിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളെക്കുറിച്ച് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കഴിയും.
We will be able to praise and thank the Lord for all the good things the Lord has done towards us.
കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായിട്ട് തീർന്നു.
The Lord has died on the cross as a sacrifice for
അവന്റെ ബഹുമൂല്യമായിരിക്കുന്ന രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തു.
And with his precious blood he has redeemed us.
ആ രക്ഷിച്ചതായിട്ടുള്ള ആ കർത്താവിനെ സേവിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ.
May the Lord help us to serve this great God.
ഈ നിലയിൽ അവസരം ഒരുക്കി തന്ന വലിയവനായിരിക്കുന്ന ഈ സഭയിലുള്ള എൽഡേഴ്സിനോട് പ്രിയപ്പെട്ടവരോട് ഒക്കെ ഞാൻ നന്ദി അറിയിക്കുകയാണ്.
I express my thanks to all the brothers and sisters and the elders of this assembly for this opportunity granted.
വലിയവനായിരിക്കുന്ന ദൈവം നൽകിയ എല്ലാ അനുകൂല സാഹചര്യങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
I thank the Lord for all the favorable circumstances the Lord has given to us.
ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
May his great name be glorified.